بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. إلى سهود المعين سهود المعين. السلام عليكم ورحمة الله وبركاته. نمر إمام البخاري رحمه الله الذي جاء صحيح البخاري قرنا كلاسيا അഥവാ സൂറത്തുൽ മുൽക്കിന്റെ തഫ്സീർ ഇമാം ഇബ്നു കസീർ രചിച്ച തഫ്സീർ ഗ്രന്ഥം അവലംബിച്ചുകൊണ്ട് സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനം നമ്മൾ പൂർത്തീകരിച്ചു. ശേഷം ഹദീസ് പഠനം അനിവാര്യമാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിങ്ങൾക്ക് എല്ലാ പ്രമാണമായിട്ട് വിശ്വസിക്കുന്നത് ഹദീസാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനും ഹദീസും അഥവാ ഖുർആനും സുന്നത്തും ഒരുമിച്ച് കൊണ്ടുപോവുക, ഒരുമിച്ച് പഠനം നടത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ സഹീഹുൽ ബുഖാരി ക്ലാസ് ആരംഭിച്ചിരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 10 ഹദീസുകൾ പഠിച്ച് വിശദീകരിക്കുവാനാണ്. ശേഷം ഇൻഷാഅല്ലാ വീണ്ടും ഖുർആൻ തഫ്സീറിലേക്ക് തന്നെ മടങ്ങും. ഇതിന്റെ അർത്ഥം നമ്മൾ ഖുർആൻ തഫ്സീർ ക്ലാസ് നിർത്തിവെച്ചു. അങ്ങനെ ആണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളും രണ്ട് പ്രമാണങ്ങളും പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഹീഹുൽ ബുഖാരി സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിവരണം ആമുഖ നിരക്ക് നൽകി. അതിന്റെ പൂർത്തീകരണമാണ് ഈ ക്ലാസ് ഇൻഷാല്ലാ. അടുത്ത ആഴ്ചയിൽ നമ്മൾ ആദ്യത്തെ ഹദീസ് പഠിക്കാൻ ആരംഭിക്കും. അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഷാല്ലാ നൽകപ്പെടുന്നതാണ്. ഇമാം ബുഖാരി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരി എന്ന് പറയുമ്പോൾ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഏറ്റവും വിശ്വസനീയമായ ഗ്രന്ഥം ഏതാണെന്ന് ചോദിക്കപ്പെട്ടാൽ അതിനുള്ള ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അതാണ് ഇമാം ബുഖാരി റഹിമഹുള്ള രചിച്ച സഹീഹ്, ശേഷം നാം മുസ്ലിം രചിച്ച സഹീഹ്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം സംബന്ധിച്ച് നമ്മൾ ചില വിവരങ്ങൾ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്. ഒന്നാമതായി ആരാണ് ഇമാം ബുഖാരി, അദ്ദേഹത്തിന്റെ പേര് എന്താണ്? അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പഠിച്ചു ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മാഇൽ ഇബ്നി ഇബ്രാഹിം ഇബ്നി അൽ മുഗീറ ഇബ്നി വർദിസ്ബ അൽ ബുഖാരി. മുഹമ്മദ് ഇബ്നു ഇസ്മാഇൽ ابن ابراهيم ابن المغيرة ابن بردسمة البخاري الجعفي اديهم اديهم ام الليبر بلان اذي بردسمة بردسمة ان واقع اذي باشا بلان معنى بخارة اي الواء بخاري باشا بلان اذي اعطان معنى كرشكرا ذكرنا لك بردسمة اذي قلت ان الجعفي نبغيه അത് അറബി ഗോത്രത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. അഥവാ ബാഹ്യമായിട്ട് വായിക്കുകയാണെങ്കിൽ ഇമാം ബുഖാരി ജുഅഫി അറബി ഗോത്രക്കാരനാണ് ധരിക്കപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിച്ചത്? അദ്ദേഹത്തിന് ആ അൽ ജുഅഫി എന്ന ആ കബീല നാമം നൽകപ്പെടാനുള്ള കാരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതെ, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരിച്ചതാണ്. ഇസ്ലാം സ്വീകരിച്ചതാണ്. അൽ ജുൽഫി ഗോത്രക്കാരനായ മുതലാളിയുടെ മുതലാളി മുഖേന അങ്ങനെയാണ് ആ മുതലാളിയുടെ ആ ഇരമാനിന്റെ ആ കബീല നാമം ഇമാം ബുഖാരിയുടെ പിതാക്കന്മാർക്ക് പേര് നൽകപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമാം ബുഖാരിയുടെ പേര് വായിക്കുമ്പോൾ എന്ത് കാണും? മൗലാഹും അൽ ജുൽഫി മൗലാഹും എന്ന പേരാണ് മൗലാഹും. അവരുടെ മൗലയാണ് എന്ത്? ഒരാളിന്റെ അടിസ്ഥാനത്തിലുള്ള ഗോത്രനാമമാണ്. ഒരാൾ പല രീതിയിലുണ്ട്. ഈ ശരിക്ക് ഈ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരാള്, അതായത് പിന്നെ ഒരു ഗോത്രക്കാരോട് അറബി ഗോത്രക്കാർക്ക് സഖ്യം അവരോട് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെയും അവർക്ക് ഈ ആരാണ് സപ്പോർട്ട് ചെയ്ത അറബികൾ ഇവർക്ക് അതിന് ആ ഗോത്രനാമം നൽകപ്പെടും. അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ചത് ആര് മുഖേനയാണ്, അല്ലെങ്കിൽ കൊല്ല അടി യജമാനിന്റെയും അടിമയായി, അങ്ങനെ ആ യജമാൻ ഈ അടിമയെ മോചിപ്പിക്കും, അങ്ങനെയും ഗോത്രനാമം നൽകും. ഇങ്ങനെയൊക്കെ മൗലാമെന്ന് സാധാരണ പറയും. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം ജനിച്ചത് ഹിജ്റ
194 ഇമാം ബുഖാരി റഹിമഹുള്ള ജനിച്ചത്.
അദ്ദേഹം വേണപ്പെട്ടതോ ഹിജ്റ 256. അദ്ദേഹം കബറടക്കപ്പെട്ടത് സമർഖാന്തിലാണ്. സമർഖാന്ത് എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ ഒരു പട്ടണമാണ് സമർഖാന്ത്. ഇത് പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തുക, എന്നിട്ട് വേണം പുതിയ വിഷയങ്ങൾ എടുക്കുക. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചിലർ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞ സമയത്ത് കുലൂണ് സംഭവിക്കാറുണ്ട്. അതിനെ അവർക്ക് പണ്ഡിതനെ ബഹുമാനിച്ച് ബഹുമാനിച്ച് പിന്നീട് അത് വിദ്യാർത്ഥിയിലേക്കും ഒരു പക്ഷെ ശിൽക്കിലേക്കും ഒക്കെ ആയിപ്പോകും. ഇതുപോലെ ഒരു ഉദാഹരണം കഴിഞ്ഞ ക്ലാസ് നൽകി മഹാബോഹാനി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകനിൽ പെട്ട ചില പണ്ഡിതന്മാർ മഹാബോഹാനി പറഞ്ഞു സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ചില ഭാഗത്ത് ഒഴിവ് സംഭവിച്ചിട്ടുണ്ട്. അതിനൊരു ഭാഗമാണ് അബു ഹനീഫ റളിയല്ലാഹു മദ്ഹബ് പുകഴ്ത്തി പറഞ്ഞപ്പോൾ ആ മദ്ഹബ് അവസാന കാലഘട്ടം വരെ നിലനിൽക്കുകയും ശേഷം ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങിയാൽ ഹനഫി മദ്ഹബ് പ്രകാരമാണ് വിധിക്കുക, അതുവരെ ഹനഫി ചില മദ്ഹബി ചില ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇമാം ബുഖാരി മുമ്പ് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര് ശിഷ്യന്മാര് ധാരാളം ഗുരുക്കന്മാര് അടുക്കൽ നിന്ന് അദ്ദേഹം അഭ്യസിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഖലീഫ പഠിച്ചിട്ടുണ്ട്. പല നാടുകളിലും ഇമാം ബുഖാരി മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. ഉദാഹരണം ബൽഖ്, റയ്യ്, അങ്ങനെ പല നാടുകളിലും ഇമാം ബുഖാരി സഞ്ചരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, റഷ്യ ആ ഭാഗത്തുള്ള രാജ്യങ്ങളിലേക്ക് ഇമാം ബുഖാരി ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹദീസ് പഠിക്കുവാനും വേണ്ടി. ഹദീസ് പഠനത്തിന് വേണ്ടി യാത്ര ചെയ്യുക എന്ന സംസ്കാരം അത് ഇസ്ലാമിക ചരിത്രത്തിലെ മുൻകാല പണ്ഡിതന്മാരുടെ സംസ്കാരമാണ്. ഏത് വിളിച്ചാൽ യാത്ര ചെയ്യാത്തവന്റെ എഴുന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയില്ല, അതുവരെ പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ജീവിതത്തിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിന്റെ ഗ്രന്ഥങ്ങൾ വരെ രചിച്ചു, ഈ വിഷയത്തെ ആസ്പദമാക്കി. ഏത് വിഷയത്തെ? ഹദീസ് പഠിക്കുവാൻ വേണ്ടി യാത്ര ചെയ്യുക. ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇമാം അൽ ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിന് ശേഷം പിന്നീട് അദ്ദേഹം പോലെയുള്ള ഒരു ഹദീസ് പണ്ഡിതനെ ബന്ധിക്കാൻ സാധാരണ പറയാറുണ്ട്. അൽ ഖതീബുൽ ബഗ്ദാദി പറയുന്നു, فنخيل البغدادي رحمه الله قدم رندر لكم الرحلة في طلب الحديث حديثي تيري كورس رحلة جيدة أتوا يعطل جيدة يعني سألكت المستند رجيكي ورد أنا دارا نعلم ليك يعطل جيد بلخ ريي അതുപോലെ തന്നെ മർ ബുഖാറ അതുപോലെ തന്നെ തിർമി കസ്മി നൈസാബു പോലുള്ള രാജ്യങ്ങൾ ബൽഖ് എന്ന് പറയുമ്പോൾ എവിടെയാണ് എവിടെയാണ് ഈ ബൽഖ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞല്ലേ കഴിഞ്ഞവാസി റഹി എവിടെയാണ് ഇറാനിൽ ഈ റഹിക്കുള്ള നിസ്ബന്താണ് നിസ്ബ എന്ന് പറയുമ്പോൾ ഒരു നാട്ടിലേക്ക് നമ്മൾ ഒരു വ്യക്തിയെ ചേർത്ത് പറയുമ്പോൾ ഇതുപോലെ അൻ ഹിന്ദ് എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ത്യക്കാരെ നാട്ടിൽ ഞാൻ പറയാം ഹിന്ദി അതാണ് നിസ്ബ എന്ന് പറയും അതുപോലെ തന്നെ റൈ എന്ന പട്ടണത്തിലേക്ക് നിസ്ബ പറയുമ്പോൾ എന്തായിരിക്കും റാസി അതെപ്പോഴും മനസ്സിലാക്കണം റാസി എപ്പോഴും കേൾക്കാറ വാക്കാണ് അത് ഒരു സ്ഥലപ്പേരാണ് സ്ഥലത്തേക്ക് ചേർക്കപ്പെടുമ്പോഴാണ് റാസി എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് മർവസി നാം മർവസി അത് മറു എന്ന സ്ഥലമാണ് തുർക്കുമാനിസ്ഥാനിലെ ഒരു പട്ടണമാണ് മറു അതുപോലെ തന്നെ കസ്മീൻ ഇമാം ഇബ്നു മാജ അദ്ദേഹം കസ്മീനിക്കാരനാണ് ഇവിടെയാണ് കസ്മീനി ഇറാനി നോക്കൂ നിങ്ങൾ അതായത് 500 വർഷം ചരിത്ര പാരമ്പര്യം മാത്രമേ ഇറാനിലെ ഇത് ഷെയ്ഖ് ഭരണകൂടം അല്ലെങ്കിൽ ആശയത്തിന്റെ ചരിത്രം അത്രയേ ഉള്ളൂ അതിനു മുമ്പ് സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരുടെ രാജ്യമായിരുന്നു ഇത് അതുപോലെ തന്നെ നൈസാബൂർ ഞാൻ മുസ്ലിം നൈസാബൂരിയാണ് അദ്ദേഹം ഇറാൻകാരനാണ് അദ്ദേഹം ഇമാം ബുഖാരി റഹിമഹുള്ള അങ്ങനെ ധാരാളം ഗുരുക്കന്മാരിൽ നിന്ന് ഹദീസ് പഠിച്ചു അവരിൽ ഏറ്റവും പ്രഗത്ഭനായ ഷെയ്ഖായി ഇമാം അലി ഇബ്നു മദീനി അലിയു ഇബ്നു മദീനി അദ്ദേഹം ഹദീസിലെ വലിയ പണ്ഡിതനാണ് മാത്രമല്ല ഹദീസ് ശാസ്ത്രത്തിൽ ഏറ്റവും പ്രയാസം പിടിച്ച പ്രയാസമുള്ള അധ്യായമാണ് ഏത് ഇൽമു ഇലൽ ഹദീസ് ഹദീസിലെ ഹദീസിന്റെ പരമ്പരകളിൽ വരുന്ന അഥവാ ഹദീസിൽ വരുന്ന സൂക്ഷ്മമായ ന്യൂനത അത് വലിയ വലിയ പണ്ഡിതന്മാർക്ക് ഹദീസിന്റെ വിഷയത്തിൽ വലിയ വലിയ ഇമാമികൾക്ക് മാത്രമേ ആ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴൊക്കെ പല പിന്നെ ചെറിയ ചെറിയ വിദ്യാർത്ഥികളടക്കം ഹദീസിന്റെ വിഷയത്തിൽ പെട്ടെന്ന് സഹിഹാണ് ദൈഫാണെന്ന് പറയും യഥാർത്ഥത്തിൽ ആ രീതി ശരിയല്ല എന്താണ് ഈ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ഈ റിപ്പോർട്ടർമാർ ചരിത്ര പുസ്തകങ്ങൾ മാത്രം നോക്കിയിട്ട് ഇയാള് സഹിഹാണ് ഇയാള് വൈഫാണ് ഇയാള് ദിഹത്താണ് എന്ന് ബാഹ്യമായിട്ട് ഉരി കൽപ്പിക്കുകയും അങ്ങനെ പെട്ടെന്ന് ധൃതി കൂട്ടി പഠനം നടത്തുകയും ചെയ്തിട്ടാണ് അവര് അവസാനം കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ എന്ത് ആ അതീതി സൂക്ഷ്മമായ ന്യൂനതകൾ ഉണ്ടോ എന്താണ് മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞത് അതൊക്കെ പരിശോധിച്ചിട്ട് ആയിരിക്കണം എന്ത് ഹദീസിന്റെ സഹത്ത് വാക്കൊക്കെ പഠിക്കുക ഏതായത് പറഞ്ഞിരുന്നത് ഏറ്റവും പ്രയാസം പിടിച്ച ഭാഗമാണ് ആ ഭാഗിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള ഗുരുവായിരുന്നു ഇമാം ബുഖാരി അലിയുബ്നു മദീനി അദ്ദേഹത്തിന്റെ ഗുരു ശിഷ്യനാണ് ഇമാം ബുഖാരി പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവെ സംബന്ധിച്ച് ഇമാം ബുഖാരി പറയാറുണ്ട് ഞാൻ എന്നെ ചെറുതാക്കിയിട്ടില്ല ആരും കളിക്കലല്ലാതെ ഇബ്നു മദീനെ അടുക്കാവല്ലാതെ ഞാൻ ചെറുതായിട്ടില്ല അതായത് പാണ്ഡിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു മദീനി വളരെ മുന്നിലായിരുന്നു ഞാൻ മുഖാ റഹ്മുള്ള വളരെ ചെറുപ്പക്കാരനെ ഹദീസിൽ പഠിക്കാൻ തുടങ്ങിയതാണ് ചെറിയ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം 70,000 ഹദീസുകൾ കാണാൻ തുടങ്ങിയിരുന്നു ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടതാണ് അദ്ദേഹം പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തി നേടിയ ഗ്രന്ഥമാണ് ഇത് അള്ളാഹുവിന്റെ സിഫാത്തുകളൊക്കെ നിഷേധിക്കുന്ന ജഹ്മിയ ഗ്രൂപ്പുകാർക്ക് മറുപടിയായിട്ട് എഴുതിയ പുസ്തകമാണ് ഖൽഖു അത്താഴിൽ ഇബാദത്ത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അത്താഴിഖ് റിപ്പോർട്ടർമാരുടെ ജീവചരിത്രം സംബന്ധിച്ച് ഒരു പുസ്തകമുണ്ട്, അത്താഴിഖ് കിതാബു അത്താഴിഖ്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരി എഴുതിയിട്ടുണ്ട്. ഇമാം ബുഖാരി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കുറെ ധാരാളം പറയാനുണ്ട്. നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? സഹീഹുൽ ബുഖാരി പഠിക്കുന്നതിന് മുമ്പ് എന്താണ് സഹീഹുൽ ബുഖാരി, ആരാണ് ഇമാം ബുഖാരി, സഹീഹ് ബുഖാരിയുടെ സ്ഥാനം എന്ത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലാതെ വെറുതെ സഹീഹ് ബുഖാരി മാത്രം വായിച്ചിട്ട് മാത്രം പോലെ നമ്മൾ പഠിക്കുന്ന വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഗൗരവം അറിയാൻ സാധിക്കുകയുള്ളൂ. മരണപ്പെട്ടതിരിക്കുന്ന അദ്ദേഹത്തിന് പല ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അതുപോലെ തന്നെ ഇമാം തിർമിദിയും അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഇമാം തിർമിദിയുടെ ഗ്രന്ഥമായ അൽജാമിഅ എടുത്തു നോക്കുകയാണെങ്കിൽ പല ഭാഗത്തും ഇമാം ബുഖാരിയെ സംബന്ധിച്ച് പറയുകയും ഇമാം ബുഖാരിയോട് ചോദിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം നസായും ഇമാം ബുഖാരിയുടെ ശിഷ്യനാണെന്ന് പറയപ്പെടുന്നു. ഇതാണ് ഇമാം ബുഖാരി സംബന്ധിച്ചുള്ള ചെറിയ വിവരണം. ഇനി എന്താണ് സഹീഹുൽ ബുഖാരി പഠിക്കണം? ആദ്യം പഠിച്ചെന്താണ്? ഇമാം ബുഖാരി സംബന്ധിച്ചാണ്, അദ്ദേഹത്തിന്റെ ജന്മം മരണം, അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര് ശിഷ്യന്മാര്, അദ്ദേഹം യാത്ര ചെയ്ത ആളുകൾ, അദ്ദേഹം കാണാതെ പഠിച്ച ഹദീസുകൾ, ഇതിനെ കുറിച്ച് ചെറിയ ഐക്യം നമ്മൾ പഠിക്കേണ്ടത്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം ജനിച്ച ഏറ്റവും പ്രഗൽഭമായ അഥവാ നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രന്ഥത്തിന്റെ ഒരു വിവരണമാണ്. ആദ്യമായിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, പലപ്പോഴും നമ്മൾ കേൾക്കേണ്ട പേരാണ് സഹീഹുൽ ബുഖാരി. യഥാർത്ഥത്തിൽ അതല്ല അതിന്റെ പേര്, അത് നമ്മൾ ചുരുക്കി വിളിക്കുന്നതാണ്. സഹീഹുൽ ബുഖാരിയുടെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. الجامع المسند الصحيح المختصر من أمور رسول الله صلى الله عليه وسلم وسننه وأيامه وسننه وأيامه. عندنا الجامع المختصر، الجامع المسند، الجامع شان ما يقدم الجامع كل ما ذكرنا والسماحة المسند إسناد أول ذلك كبرنا حديث يقول كل ما غندما كان عندنا تايتل إذا عنوان لنا يندى عن يغندت لي أدمية تلوذن مسلاه. അതുകൊണ്ട് തന്നെ ഗ്രന്ഥങ്ങൾ നമ്മൾ അച്ചടിക്കുമ്പോൾ എന്താണോ ഗ്രന്ഥകാരൻ നൽകിയ ആ അനുമാനം അത് തന്നെ കൊടുക്കാം. അസ്സഹീഹ് ഇല്ല, സഹീഹ് എന്ന് വെച്ചാൽ സഹീഹായ ഇതിന്റെ അനുമാനത്തിന് മനസ്സിലാവും. അത് മുഖ്തസർ ചുരുക്കി എഴുതിയത്, എത്ര ഹദീസുകളിൽ നിന്നാണ് ഈ മുഖ തിരഞ്ഞെടുത്തത് ആറ് ലക്ഷം ഹദീസുകളിൽ നിന്നാണ് ഈ ബുഖാരി ഈ ഏഴായിട്ട് ചില്ലാൻ ഹദീസുകൾ റസൂലുമായി സമാസന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സുന്നത്തുകൾ, അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ, ദിനങ്ങൾ, ദിനങ്ങളിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്ത് എന്തൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെ യുദ്ധങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമാഹാരമാണ്, ഒരു ക്രോഡീകരണമാണ് സ്വഹീഹുൽ ബുഖാരി. ഇത് ചുരുക്കിയാണ് ഉദ്ഘാടനം സ്വഹീഹുൽ ബുഖാരി. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഈ ഗ്രന്ഥം അച്ചടിക്കപ്പെട്ടപ്പോൾ ഈ അബദ്ധം മനസ്സിലാക്കിക്കൊണ്ട് ഈ ശരിയായ ബഹുമാനി നൽകാൻ തുടങ്ങി. ഇതിനു മുമ്പ് 10-15 വർഷം മുമ്പൊക്കെ അച്ചടിക്കപ്പെട്ട സഹീഹ് ബുഖാരിയുടെ എല്ലാ പതിപ്പുകളിലും ശരിയായ ബഹുമാൻ കാണാനില്ല. അതുപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ, ഇമാം തിരുമിതിയുടെ പല ഗ്രന്ഥങ്ങളും പരിശോധിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. നിശാമം പിന്നീട് പഠിക്കേണ്ടതാണ്. എന്താണ് ഇമാം ബുഖാരി റഹിമഹുള്ളാ ഈ ഗ്രന്ഥം എന്തിനാണ്, എന്താണ് അദ്ദേഹം ഉദിക്കാനുള്ള കാരണം, അതിന്റെ സൂചന നൽകി. അദ്ദേഹത്തിന്റെ ഗുരുവായ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനാണ് മഹാനാണ് ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹോവിയ. റാഹോവിയ അത് റാഹോയി എന്നും പറയപ്പെടാറുണ്ട്. റാഹോവിയ, റാഹോയി, റാഹോയി, അങ്ങനെ പല ഭക്തുകളുമുണ്ട്. പറഞ്ഞിരുന്നത് ഇമാം ഇസ്ഹാഖ് റഹ്മഹുള്ള പറയുന്നുണ്ടായി, ഇങ്ങനെയുള്ള സഹീഹായ മുഫസ്സലും സുന്നത്തുകളൊക്കെ ക്രോഡീകരിക്കപ്പെടുന്ന സഹീഹായ ഒരു ഗ്രന്ഥം രചിക്കേണ്ട അനിവാര്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഇമാം ബുഖാരി മനസ്സിൽ ഇങ്ങനെ തുടർന്നു. അങ്ങനെയാണ് ഈ സഹീഹ എഴുതാൻ അദ്ദേഹം തുനിഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, അതായത് എല്ലാ സഹീഹായ ഹദീസും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതായത് എല്ലാ ഈ സഹീഹ് ബുഖാരിയുള്ള സഹീഹ് ബാക്കിയൊക്കെ പറയുന്നു, അങ്ങനെ വാദം നമുക്ക് ഇല്ല. പക്ഷെ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം ഉൾക്കൊള്ളിച്ച ഹദീസുകളൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം, വീക്ഷണ പ്രകാരം, അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം തന്നെ സഹീഹായ ഹദീസുകളാണ്. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ടായി, നാം 100,000 സഹീഹായ ഹദീസുകൾ കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ സഹീഹല്ലാത്ത 200,000 ഹദീസുകളും നാം കാണാതെ പഠിക്കുന്നു. ഇതിനെ എന്ത് മനസ്സിലായി, സഹീഹായ ഹദീസുകളാൽ കൂടുതൽ ഏതാണ് വൈഫായ ഹദീസുകളാണ് കൂടുതൽ. മാത്രമല്ല അദ്ദേഹം സഹീഹായ ഹദീസുകളാണെന്ന് സൂക്ഷ്മമായി പഠനം നടത്തുകയും മാത്രമല്ല ഓരോ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുമ്പോഴും 2 റക്അത്ത് നമസ്കരിക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. ഇമാം ബുഖാരി റഹിമഹുള്ള തമ്മിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, തമ്മിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം ഉദിച്ച സഹീഹിന് പല റിവായത്തുകളുമുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ നമ്മളിപ്പോൾ വായിക്കുന്നത് ഈ പ്രസ്സുകളിൽ അച്ചടിച്ച പതിപ്പുകളാണ് നമ്മൾ വായിക്കാറുള്ളത്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം പണ്ഡിതന്മാരെ എങ്ങനെയാണ് സഹീഹ് ബുഖാരി പഠിക്കാറുള്ളത്, അത് ഇസ്ലാമിന് ഇമാം ബുഖാരിയുടെ പരമ്പര മുതൽ അദ്ദേഹത്തിന് ശേഷം വരുന്ന അധ്യാപകർ വരെയുള്ള പരമ്പര, ആ പരമ്പരകൾ വെച്ചിട്ടാണ് ഇത് വിവാഹം ചെയ്യുകയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അതായത് ഇമാം ബുഖാരിയുടെ ശേഷമുള്ള 100 വർഷങ്ങൾക്ക് ശേഷമുള്ള വന്ന വിദ്യാർത്ഥികൾ, അവർക്ക് ഇമാം ബുഖാരി വരെയുള്ള എന്തുണ്ടാവും, ഇസ്നാദുണ്ടാവും. അങ്ങനെ അൽഹംദുലില്ല ഈ ഉമ്മത്തിന്റെ പ്രത്യേകം നിലക്ക് ഈ ഇസ്നാദുകൾ ഈ കാലഘട്ടം വരെ സൂക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ പല അറബി നാടുകളിലും അതുപോലെ തന്നെ നാടുകളിലും ഇന്ത്യയിലും സെമിനാറിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. സെമിനാറിനാണ് ഹദീസ് ഇസ്നാദുകളെ കേൾക്കുന്ന ക്ലാസ്സുകൾ. അങ്ങനെ മുഴുവൻ സഹീഹ് ബുഖാരി വേണ്ടി കഴിഞ്ഞാൽ അധ്യാപകർ ഇത് നൽകും, ഇസ്നാദ് കൊടുക്കും, ഇസ്നാദ് കൊടുക്കും. അങ്ങനെ നമ്മൾ സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാനമായ ബുഖാരി വായിക്കുമ്പോൾ ഓരോ ഹദീസിനും പല റിവായത്തുകളും കാണാൻ സാധിക്കും. റിവായത്ത് അൽ പറബി, റിവായത്തുൽ കുശ്മിയാനി, روايه ابي ذر، روايه الاصيلي، روايه المستمري، روايه المعامري. لكن وايكم سابس لكن انا ما بغير من كيستا روايه الوالد ഒരു പക്ഷേ അവ തമ്മിൽ പദങ്ങളിൽ വരാറുള്ള ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സഹീഹ് ബുഖാരി വായിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രഗൽഭമായ പ്രസിദ്ധമായ വ്യാഖ്യാനം ഏതാണ്? ഫത്ഹുൽ ബാരി. നമ്മൾ പലപ്പോഴും കേൾക്കാനുള്ള ഗ്രന്ഥമാണ് അല്ലേ ഫത്ഹുൽ ബാരി. ഫത്ഹുൽ ബാരി വായിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇമാം ബുഖാരിയുടെ സഹീഹിന്റെ വ്യത്യസ്ത റിവായത്തുകൾ ഉദ്ധരിക്കും. അതിൽ ചിലപ്പോൾ ഈ എല്ലാ റിവായത്തുകളും 100% ശരിയാകണമെന്നില്ല. അതിൽ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ വന്ന റിവായത്തുകൾ ഉണ്ടാവും. എന്താ കാരണം? ബഹുഭൂരിപക്ഷം റിവായത്തുകളിൽ എതിരാകുമ്പോൾ ഒരു പക്ഷേ. അപ്പോൾ നമ്മൾ സഹീഹ് ബുഖാരി ശരിക്കും പഠനം നടത്തുമ്പോൾ പണ്ഡിതന്മാരെ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഇതുപോലെ ഖുർആൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേവലം പരിഭാഷ മാത്രം നോക്കിയ പോലെയല്ലോ തഫ്സീറും നോക്കണ്ടേ? അതേപോലെ തന്നെ പിന്നീട് അച്ചടിച്ചത്, അതായത് സഹീഹ് ബുഖാരി ധാരാളം അച്ചടിച്ച പതിപ്പുകളുണ്ട്. അതിലേറ്റവും കൂടുതൽ പണ്ഡിതന്മാരെ അവലംബിക്കുകയും അഥവാ തെറ്റുകൾ ഇല്ലാത്ത നല്ല ഒരു പതിപ്പ് എന്ന് പറയപ്പെടുന്നത് സുൽത്താനിയ പതിപ്പാണ്. എന്താണ് സുൽത്താനിയ പതിപ്പ്? എന്താ സുൽത്താനിയ പതിപ്പ്? ഉസ്മാനിയ ഭരണകൂടത്തിന്റെ അവസാനത്തെ ഖലീഫയായ സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ഉത്തരവ് പ്രകാരം കാലഘട്ടത്തിൽ അച്ചടിക്കപ്പെട്ട പതിപ്പിനാണ് അത്തറാഖു സുൽത്താനിയ എന്ന് പറയുന്നത്. എന്താണ് അത്? രണ്ടാം സുൽത്താനായ രണ്ടാം അബ്ദുൽ ഹമീദ് എന്ന പേര് അറിയപ്പെടുന്ന ഉസ്മാനി ഭരണകൂടത്തിന്റെ ഖലീഫയുടെ കാലഘട്ടത്തിലാണ് അത് അച്ചടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത്തറാഖു സുൽത്താനിയ എന്ന് പറയും. അതേപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ സഹീഹും അതും ആ ഖലീഫയുടെ ആ സുൽത്താനിന്റെ കാലഘട്ടത്തിലാണ് അച്ചടിക്കപ്പെട്ടത്. അതാണ് ഏറ്റവും മുന്തിയ ഏറ്റവും അവലംബനീയമായ പതിപ്പ്. മനസ്സിലായി? കാരണം പല പതിപ്പുകളും പല തബറാത്തുകളും ഉണ്ട്. അങ്ങനെ ഈ സുൽത്താനിയ പതിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി പിന്നീട് പിൽക്കാലത്ത് വന്ന പതിപ്പുകളുണ്ട്. അവർ സുൽത്താനിയ പതിപ്പിനെ ആസ്പദമാക്കുകയാണെങ്കിൽ അതും കൂടുതൽ നമ്മൾ അവലംബിക്കേണ്ട വിശ്വസിക്കേണ്ട പതിപ്പുകളാണ്. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ സഹീഹ് ബുഖാരിയുടെ പതിപ്പും ഒരേപോലെയല്ല. കാരണം പലപ്പോഴും പല പതിപ്പുകളിലും എന്ത് വരാറുണ്ട്? അച്ചടി വിഷയങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രന്ഥം വാങ്ങുമ്പോൾ എന്ത് വേണം? ഏറ്റവും നല്ല പതിപ്പ് ഏതാണെന്ന് അന്വേഷിച്ചായിരിക്കണം ഒരു ഗ്രന്ഥം, പ്രത്യേകിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വാങ്ങേണ്ടത്. ഇമാം ബുഖാരിയുടെ സഹീഹ് യഥാർത്ഥത്തിൽ അതിന് തർക്കീമില്ലായിരുന്നു. തർക്കീം എന്ന് വെച്ചാൽ 50. ഇപ്പൊ നമ്മൾ പറയാറുണ്ടോ ഇമാം ബുഖാരി ഉദ്ധരിച്ചു 2335 എന്നൊക്കെ പറയുന്നു. അതൊക്കെ ആരാണ് ആ തർക്കീം നൽകിയത്? യഥാർത്ഥത്തിൽ ഒരു വലിയ പണ്ഡിതനല്ലാത്ത അതായത് ഷെയ്ഖുമാരിൽ നിന്നും ദർസിൽ പങ്കെടുക്കാതെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഈജിപ്തിൽ സഹീഹ് ബുഖാരിയും അതുപോലെ സഹീഹ് മുസ്ലിമിനും പല ഗ്രന്ഥങ്ങൾക്കും എന്ത് നൽകിയത്? തർത്തീബ് നൽകിയത്, നമ്പർ നൽകിയത്. അതിൽ ഇപ്പോൾ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി, മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി എന്ന് ആ മനുഷ്യന്റെ ആ നല്ല പ്രവർത്തനം കാരണമാണ് ഇപ്പോഴും നമ്മൾ സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുമ്പോൾ ആ നമ്പർ ഉദ്ധരിക്കാറുള്ളത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും, അത് പിന്നീട് ജനങ്ങൾക്കൊക്കെ വ്യാപകമായി ഉപകാരപ്പെടുന്ന കാര്യങ്ങളായാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ സദഖ ജാരി എന്ന ആ വിഷയത്തിലേക്ക് പെടാറുള്ള ചെറിയ ചെറിയ നമ്മൾ ചെറിയ കാര്യമായി നമ്മൾ കാണുന്നത് ഒന്നാം കഴിക്കൽ നീയെഴുത്ത് മുഖേന അത് വലുതായി എന്നാവും അവന്റെ റിക്കാർഡ് ഏതായാലും പറഞ്ഞിട്ടുള്ളത് ഇമാ ബുഖാരിയുടെ സഹീഹ് ഇത്രയും വിലപ്പെട്ട വിലമതിച്ച ഗ്രന്ഥമാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ ധാരാളം ബഹുമാനിക്കുകയും ആദരിക്കുകയും സഹീഹ് ബുഖാരിക്കും ധാരാളം സേവനങ്ങൾ അർപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ സേവനം പൊതു ഒരു സേവനമാണ് നമ്പൂരിടുക. അതുപോലെ തന്നെ പതിപ്പ് ഏറ്റവും തന്നെ പതിപ്പാക്കി പുറത്തിറക്കുക. അതേപോലെ തന്നെ സഹീഹ് ബുഖാരിക്ക് നല്ല വ്യാഖ്യാനങ്ങൾ നൽകുക. ധാരാളം വ്യാഖ്യാനങ്ങൾ ഷർഹുകൾ ഏത് ഗ്രന്ഥത്തിനുണ്ട്? സഹീഹ് ബുഖാരിക്ക് ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ഗ്രന്ഥമാണ്. അത് തന്നെയാണ് ഏറ്റവും അശ്ഹായ അസഹായ ഷർഹ്. ഏതാണ്? ഫത്ഹുൽ ബാരി ബിഷർഹിൽ ബുഖാരി. ഏറ്റവും പ്രഗത്ഭമാണ് ഷർഹിന്റെ പേരെന്താണ്? ഫത്ഹു ബാരി. ഈ ഉൽവാൻ ഈ ഷർഹിന് നൽകിയതാരാണ്? അദ്ദേഹത്തെ അതിന്റെ രചയിതാവായ ഇമാം ഇബ്നു ഹജറി അസ്ഖലാനി. അദ്ദേഹത്തിന്റെ ഈ ഷർഹിന്റെ ആമുഖത്തിൽ നാം ഇതിന് പേര് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉൽവാനാണ് ഈ പേരാണ് എഴുതിയത്. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഏതായാലും ഈ സഹീഹ് ബുഖാരിക്ക് ധാരാളം വിശദീകരണങ്ങളുണ്ട്. ഒന്നാണ് ഫത്ഹുൽ ബാരി. അതുപോലെ തന്നെ ഇമാം ഐനി, ഇമാം ബദ്റുദ്ദീൻ ഐനി, ഇബ്നു ഹജറിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഇമാം ബദ്റുദ്ദീൻ ഐനി റഹിമഹുള്ള അദ്ദേഹം വേറെ ഗ്രന്ഥം രചിക്കുകയുണ്ടായി, ഉംദത്തുൽ ഖാരി. അതുപോലെ തന്നെ ഇമാം ഷിഹാബുദ്ദീൻ അൽ-ഖസ്ബലാനി എഴുതിയ ഇർശാദുസ്സാരി. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേവലം പറയുകയാണ്. കാരണം എല്ലാ സംഗതികളും ഈ ചെറിയ സമയത്തിലൂടെ നമുക്ക് പറയാൻ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എങ്കിലും സഹീഹ് ബുഖാരിയെ കുറിച്ച് ഒരു ചെറിയ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഇമാം ബുഖാരിയുടെ സഹീഹ് ഇത്രയും മുസ്ലിങ്ങൾക്കിടയിൽ ആ സ്ഥാനം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇതിന്റെ കാരണം നമുക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞുള്ള സംഗതിയാണ്. ഹദീസുകളിൽ എന്തുകൊണ്ട് സഹീഹ് ഉണ്ട്? ഈ സഹീഹ് എന്ന ആ വിഷയത്തിൽ, സഹീഹായ ഹദീസുകൾ എന്ന വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായി പഠിക്കുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദീസുകൾ ക്രോഡീകരിക്കുകയും ചെയ്ത പണ്ഡിതൻ ആരാണ്? ഇമാം ബുഖാരി. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിഷയമുണ്ട്. എന്താണ്? ഷർത്തുൽ ബുഖാരി. എന്താണ് ഷർത്തുൽ ബുഖാരി? ഇമാം ബുഖാരി ഹദീസ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഷർത്ത്, നിബന്ധന? എന്തുകൊണ്ടാണ് ഇമാം മുസ്ലിമിന്റെ സഹീഹിനേക്കാൾ ഇമാം ബുഖാരിയുടെ സഹീഹിന് പ്രാധാന്യം നൽകപ്പെട്ടത്, സ്ഥാനം നൽകപ്പെട്ടത്? ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ള അഥവാ ഹദീസുകളിൽ, ഹദീസുകളുടെ തൊട്ടു മുമ്പ് ഉദ്ധരിക്കപ്പെടുന്ന പരമ്പരകൾ, എന്റെ പരമ്പരകൾ നമ്മൾ ഇസ്ലാമുകൾ പറഞ്ഞാർത്ഥം റിപ്പോർട്ടർമാരുടെ ചെയ്യാണ് സിൽസിലയാണ് ഏത് ഇസ്നാദ്. ഓരോ റിപ്പോർട്ടും ഓരോ റാവിയും അദ്ദേഹത്തിന്റെ ശൈഖിൽ നിന്ന് ഹദീസ് ധരിക്കുമ്പോൾ ഇമാം ബുഖാരിയുടെ ശർത്ത് എന്താണ്? ഇവർ പരസ്പരം ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുകയും വിശ്വസ്തരാകുകയും പരസ്പരം ഹദീസ് കേട്ട് പഠിച്ചു എന്ന തെളിവും നിർബന്ധമായി. മനസ്സിലായി? ശരി. എന്നാൽ മുസ്ലിമിന്റെ ശർത്തം എന്താണ്? ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുകയും സ്വയം വിശ്വസ്തരാകുകയും ചെയ്താൽ ഹദീസ് സ്വീകരിക്കാം. അതായത് ഇപ്പോൾ റഷീദ് സാഹിബ് ഞാൻ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചാണ്, നമ്മൾ പരസ്പരം ഹദീസുകൾ കേട്ട് പഠിച്ചിട്ടുണ്ട്, വിശ്വസ്തരാണെന്ന് വെക്കുക. എങ്കിൽ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം സ്വീകരിക്കും, അതിന്റെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് ഉൾക്കൊള്ളിക്കും. ഇമാം ബുഖാരിയുടെ ഷർത്ത് പോയാൽ അത്രക്കും സൂക്ഷ്മമായ ഷർത്താണ്. നമ്മൾ പരസ്പരം കേട്ടി പഠിച്ചിട്ടുണ്ട്, അതായത് വിശ്വസ്തരായപ്പോലെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരായപ്പോലെ, മറിച്ച് പരസ്പരം ഹദീസ് ഞാൻ കേട്ടു, ഷിസാബിൽ നിന്ന് ഞാൻ ഹദീസ് കേട്ടു എന്ന് തെളിവാണ്, എങ്കിൽ മാത്രമേ ഹദീസ് ബുഖാരി സ്വീകരിക്കൂ. അതുകൊണ്ട് തന്നെ ഷർത്തുൽ ബുഖാരി മുസ്ലിമിന്റെ ഷർത്തിനേക്കാൾ ഉയർന്ന ഷർത്താണ് ആരുടേത്? ഇമാം ബുഖാരിയുടെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണും റവാഹു അബൂദാവൂദ്, ഈ ഹദീസ് ആരോപിച്ചത് അബൂദാവൂദാണ്. ബി ഇസ്നാദി അലാ ഷർത്തിൽ ബുഖാരി, ബുഖാരിയുടെ ഷർത്തൊത്ത പരമ്പര മുഖേന ആ റിപ്പോർട്ട് ചെയ്തു ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു. ഇവിടെ എന്താണ് ഷർത്തു ബുഖാരി, എന്താണ് ഷർത്തു മുസ്ലിം എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അറിയേണ്ട ഒരു വിഷയം എന്താണ്? ഇമാം ബുഖാരിയുടെ സഹീഹിൽ എത്ര ഹദീസുകളുണ്ട്? എത്ര ഹദീസുകളുണ്ട്? കാരണം ആവർത്തിക്കപ്പെട്ട ഹദീസുകൾ ധാരാളമുണ്ട് ഇതിൽ സഹീഹിൽ ബുഖാരി. അതുപോലെ തന്നെ പരമ്പര ഉദ്ധരിച്ച ഹദീസുകളും പരമ്പര ഉദ്ധരിക്കപ്പെടാത്ത ചെറിയ അഥവാ ചുരുക്കം ഹദീസുകളും എതിലുണ്ട്? സഹീഹ് ബുഖാരിയിലുണ്ട്. പരമ്പര ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് നമ്മൾ എന്തു പറയുന്നത്? അൽ മുസ്നദ് എന്ന് പറയുന്നത്, അൽ അഹാദീസുൽ മുസ്നദതു എന്ന് പറയുന്നത് സനദ് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ. സനദ് ഉദ്ധരിക്കപ്പെടാത്ത ഹദീസുകളും ചുരുക്കത്തിൽ നമുക്ക് സഹീഹ് ബുഖാരിയിൽ കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാം ബുഖാരി റഹ്മഹുള്ള കിതാബുൽ ഇൽമിൽ ഉദ്ധരിക്കാറുണ്ട്, ഉദ്ധരിച്ച ഒരു വചനമാണ് ഇമാം മുജാഹിദ് എന്ന താബിഈയുടെ അഥവാ സഹാബിയിൽ നിന്ന് ഇബ്നു അബ്ബാസിൽ നിന്ന് ഹദീസ് ഖുർആനൊക്കെ പഠിച്ച പണ്ഡിതനാണ് ഇമാം മുജാഹിദ്. ഇമാം മുജാഹിദ് പറയുന്നു, ലാ യനാലുൽ ഇൽമ മുസ്തഹി വലാ മുസ്തക്ബിർ, ലജ്ജയുള്ളവനും അഹങ്കാരമുള്ളവനും വിജ്ഞാനം ലഭിക്കുകയില്ല. അഹങ്കാരം അതുപോലെ തന്നെ ലജ്ജ, ഇത് ഇൽമിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്നു. ഇത് അവരുടെ വചനമാണ്, ഇമാം മുജാഹിദിന്റെ വചനമാണ്. ഇതുപോലെയുള്ള വചനങ്ങൾക്കാണ് ഹദീസിന്റെ ഭാഷയിൽ എന്ത് പറയുക? التعليقات ഇതാണ് അല്ലെങ്കിൽ പരമ്പര ഉദ്ധരിക്കാതെ റിപ്പോർട്ട് ചെയ്ത വചനങ്ങൾക്കാണ് മുഅല്ലഖാത് എന്ന് പറയുന്നത്. അപ്പോൾ പല സഹീഹ് ബുഖാരിയുടെ സഹീഹ് ബുഖാരി ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ റിവായത്തുകൾ രണ്ട് ഇനമാണ്. ഒന്ന് ബഹുഭൂരിപക്ഷം ബഹുഭൂരിഭാഗം റിവായത്തുകളും പരമ്പര ഉദ്ധരിച്ചു കൊണ്ടുള്ള റിവായത്തുകളാണ്. രണ്ടാം ഇനം എന്താണ്? പരമ്പര ഉദ്ധരിക്കാത്ത ഇനമാണ്, അത് സഹീഹ് ബുഖാരി ചുരുക്കമാണ്. എങ്കിലും ഫത്ഹുൽ ബാരിയുടെ രചയിതാവായി ഇമാം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്, പരമ്പര ഉദ്ധരിക്കാത്ത റിപ്പോർട്ടുകളും എന്താണ്? സഹീഹാണ്. പരമ്പര ഉദ്ധരിക്കാത്ത റിപ്പോർട്ടുകൾ നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതും സ്വീകാര്യമായ റിപ്പോർട്ടുകളാണ് എന്ന് ആര് പറഞ്ഞു? ഇമാം ഇബ്നു ഹജർ അസ്സലാമു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഷർഹിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ ഈ താരീഖാത്ത് നമുക്ക് സഹീഹ് ബുഖാരി വായിക്കാൻ വായിക്കുമ്പോ ഈ ഇമാം മുജാഹിദിന്റെ അതുപോലെ തന്നെ വേറൊരു മായകാറ്റുകളൊക്കെ കണ്ടു. അപ്പൊ ഒരു ആഗ്രഹം ഇതിന്റെ പരമ്പര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ ഹദീസ് ഈ റിവായത്ത് ഇമാം ബുഖാരി പരമ്പര ഉദ്ധരിക്കാത്ത ഈ റിവായത്ത് ആരാണ് പരമ്പര ഉദ്ദേശിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത് എന്നൊരു ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ സഹീഹ് ബുഖാരിയുടെ വിശദീകരണമായ ഫത്ഹുൽ ബാരി എടുത്തു നോക്കിയാൽ അദ്ദേഹം പറയുന്നു, പറയും ഒരു പക്ഷേ അത് ഇമാം ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്തു, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തു, ഇമാം ഹാകിം റിപ്പോർട്ട് ചെയ്തു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തു. എന്താണ് പരമ്പര ഉദ്ധരിച്ചുകൊണ്ട് ആ പണ്ഡിതന്മാർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഏതായാലും സഹീഹ് ബുഖാരി രണ്ട് ഇനങ്ങളായ റിവായത്തുകളുണ്ട്, ഒന്ന് മുസ്ലിം ഒന്ന് മുഅല്ലഖ്. ഇനി ചോദ്യം എന്താണ്, സഹീഹ് ബുഖാരി മൊത്തം മുഅല്ലഖ് ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എത്ര ഹദീസുകൾ ഉണ്ട്? എഴുതണം 9082. ഇത് ആരാണ് പറഞ്ഞത്? സഹീഹ് ബുഖാരിയുടെ ഏറ്റവും കേരളമായ ഷർഹിൽ ഇബ്നു ഹജ്ജാജ് റഹിമഹുള്ള അദ്ദേഹമാണ് ഈ കാര്യം പറഞ്ഞത്. മുഅല്ലഖത്തു അതുപോലെ തന്നെ മുസ്ലിം ഒക്കെ ആയ ഒരുമിച്ച് നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ 9082 ഹദീസുകൾ ഉണ്ട്. മുഅല്ലഖത്തു അതുപോലെയുള്ള റിവായത്തുകൾ ഇല്ലാതെ എത്ര ഹദീസുകൾ ഉണ്ട് സഹീഹ് ബുഖാരി? എല്ലാവരും എഴുതണം 7397 ഹദീസുകൾ. ഏത് കൂടാതെ മുഅല്ലഖത്തു ഇല്ലാതെ മുഅല്ലഖത്തു ഉണ്ടെങ്കിലോ 9082. ഇനി വേറൊരു ചോദ്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സഹീഹ് ബുഖാരി എന്തുണ്ട്? ആവർത്തിക്കപ്പെട്ട ഹദീസുകൾ ഉണ്ട്. ആവർത്തിക്കപ്പെടാതെ കൃത്യമായി ഹദീസുകൾ, അതായത് ഇന്നലെ അമല ബിനിയാ പല സ്ഥലങ്ങളിലും ഇമാം ബുഖാരി പല പദങ്ങളായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അമല ബിനിയാ എന്നൊക്കെ പല റിവായത്തുകളും എതിരുണ്ട്, സഹീഹ് ബുഖാരിയുണ്ട്. അങ്ങനെ ആവർത്തിക്കപ്പെടാതെ എത്ര ഹദീസുകൾ സഹീഹ് ബുഖാരിയുണ്ട്? 2600 ഹദീസുകൾ. 2600 ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ ഉണ്ട്. അതുപോലെ ഇൻഷാ ഭാവിയിൽ നമ്മൾ ഇമാം മുസ്ലിമിന്റെ ഗ്രന്ഥത്തെ സംബന്ധിച്ചൊക്കെ പറയും. ഇൻഷാ ഏതായാലും തൽക്കാലം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇമാം ബുഖാരി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. ആവർത്തിക്കപ്പെടാതെ ഇനി നമ്മൾ ബാക്കിയുള്ള കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് ഈ സഹീഹ് ബുഖാരിയുടെ ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം ഏതാണ്? അതിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഷർഹ് അതുപോലെയുള്ള പ്രതിബദ്ധമായ ശബ്ദങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മൾ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ സഹീഹ് ബുഖാരി പഠിക്കുന്നത്. അതായത് അടുത്ത ആഴ്ച നമ്മൾ പഠിക്കുന്നത് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് വളരെ ലളിതമായ മലയാള ഭാഷയിൽ നമ്മൾ പഠിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇതുപോലെ ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ മലയാളത്തിൽ പഠിച്ചതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ സഹീഹും ഇങ്ങനെ പഠിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇമാം ഇബ്നു ഹജ്ജർ അസ്ഖലാനിയാണ് ഈ ഗ്രന്ഥം അബ്ദുൽബാരിയുടെ മുഅല്ലിഫിന്റെ രചയിതാവിന്റെ പേരെന്താണ്? അഹ്മദ് ഇബ്നു അലി ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ഈ അസ്ഖലാനി പറയുന്നത് അസ്ലാൻ എന്ന് പറയുന്നത് അസ്ലാൻ എന്ന് പറയുന്നത് ഫലസ്തീനിലെ ഒരു പ്രദേശമാണ്. പക്ഷെ അദ്ദേഹം ഒറിജിനൽ ഫലസ്തീനിക്കാരനാണെങ്കിലും അസ്ലാനിക്കാരനാണെങ്കിലും അസ്ലാനിയാണെങ്കിലും അദ്ദേഹം പഠിച്ചതും വളർന്നതൊക്കെ അതുപോലെ മരണപ്പെട്ടതൊക്കെ എവിടെയാണ്? ഈജിപ്തിലാണ്. ഈജിപ്തിലാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം ജീവിച്ചതും മരണപ്പെട്ടതൊക്കെ. അദ്ദേഹം ഹിജ്റ അറബിയിലേക്കാണെങ്കിൽ 852 അദ്ദേഹം മരണപ്പെട്ടത്. ഹിജ്റ 852. അദ്ദേഹം വലിയ അതി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തെക്കാൾ വലിയ അതി പണ്ഡിതൻ വന്നിട്ടില്ല എന്ന് വരെ പണ്ഡിതന്മാർ അതി പണ്ഡിതന്മാര് സമ്മതിച്ച ഒരു കാര്യമാണ്. നമുക്ക് നിങ്ങൾ അവരുടെയൊക്കെ ത്യാഗം പ്രയത്നം എന്നു പഠിക്കാനും എന്നിനുവേണ്ടി സേവനങ്ങൾ അർപ്പിക്കാനും പണ്ഡിതന്മാരിൽ എത്ര ത്യാഗം സഹിച്ചു, നമ്മൾ എത്ര ത്യാഗം സഹിക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഈ ക്ലാസ്സുകളിൽ ഇപ്പോഴത്തെ എത്ര ക്ലാസ്സുകളിലും മതപ്രഭാഷണങ്ങളിലും മതപരമായ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാണ്. ഇങ്ങനെ പങ്കെടുക്കാത്ത ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലേ ഈ കാലഘട്ടത്തിലുള്ളത്? അതുകൊണ്ട് തന്നെ എന്ന് പഠിക്കുക, എന്ന് സദസ്സിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മനസ്സിലാക്കും, ഈ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ നമ്മൾ ശരിക്ക് സദാ ജാഗ്രതയായിരിക്കണം. ഇമാം ബുഖാരി റഹിമഹുള്ളാഹ് അദ്ദേഹത്തിന്റെ ശരഹിന്റെ ഏറ്റവും പ്രബലനായ വ്യാഖ്യാനമാണ് ഫത്ഹുൽ ബാരി. ഫത്ഹുൽ ബാരി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അതിന്റെ രചയിതാവായ ഇമാമിന്റെ അസ്ഖലാനി 25 വർഷം കഴിച്ചു അത് എഴുതിയെടുക്കുക. എത്ര വർഷം കഴിച്ചു? 25. അതൊക്കെ എഴുതി ഒന്നുകൂടി ചെക്ക് ചെയ്ത് പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തി അവസാനം 25 വർഷങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം ഇത് പൂർത്തീകരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഹിജ്റ 817 അദ്ദേഹം ഫത്ഹുൽ ബാരി എഴുതാൻ ആരംഭിക്കുന്നത്. 817 ഹിജ്റ 817 817 അദ്ദേഹം ആരംഭിച്ചിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഏത് വർഷത്തിലാണ്? ഹിജ്റ 842. നമുക്ക് നിങ്ങൾ എത്ര വർഷം ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്കുണ്ടോ? എത്ര പണ്ഡിതരാണെങ്കിലും 25 വർഷം പിടിച്ചിട്ട് ഒരു പുസ്തകം എഴുതുന്നു, ആർക്കാണ് ക്ഷമ? അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ എന്തില്ല, പ്രസ്സുകളില്ല, ഇതുപോലെ നല്ല എ4ന്റെ മുന്തിയ പേപ്പറില്ല, മഷീനില്ല, പ്രിന്ററില്ല, കമ്പ്യൂട്ടറില്ല. ഇതൊക്കെ ധാരാളം ദിവസങ്ങൾ വർഷങ്ങൾ കഴിച്ചുകൂട്ടി, അതും ഇതുപോലെയുള്ള നല്ല പ്രകാശങ്ങളുള്ള വിളക്കുകൾ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ധാരാളം പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രന്ഥം വായിച്ചു നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഉദ്ധരണി നമ്മൾ കോഡ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കമ്പ്യൂട്ടർ അടിച്ചാൽ മതി. ആ കാലഘട്ടത്തിൽ നിന്നും അതുപോലെയുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. എന്നിട്ട് പോലും അവരുടെ ഇഖ്ലാസ്, അവരുടെ എന്ന് പഠിക്കാനുള്ള അള്ളാഹുവിന്റെ ഇബ്തിദാ മർവാനി എന്നതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ പ്രീതി കാണിച്ചുകൊണ്ടാണ് ആ കാലത്തിലെ പണ്ഡിതന്മാരെ 100% ആത്മാർത്ഥത സമർപ്പണം. അങ്ങനെയാണ് പണ്ഡിതന്മാരെ ഗ്രന്ഥം കഴിഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാരെ പല ആളുകളിലേക്കും യാത്ര ചെയ്തിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ ആ നാട്ടിൽ പണ്ഡിതന്മാരെ ജയിച്ചല്ല, എങ്കിൽ പോലും ഞാൻ പഠിച്ചത് പോരാ, ഇനിയും പഠിക്കണം, അള്ളാഹുവിന്റെ കൂലി ഇനിയും വർദ്ധിക്കട്ടെ, അള്ളാഹു സ്വർഗം സ്വർഗത്തിൽ ഉയർന്ന ദർജാക്കുകളിലേക്ക് എനിക്ക് എത്തണം എന്ന ആ ബോധം, എന്ന ആ ജാഗ്രത, അതൊക്കെ അവരുടെ ഇമാനിന്റെ ആ വളർച്ചയാണ്. നമ്മളിത് പഠിക്കുമ്പോൾ അല്പമെങ്കിലും അവരുടെ ആ ജീവചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അല്പമെങ്കിലും പ്രയത്നിക്കണം. ഈ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ ചെറിയ ചെറിയ ത്യാഗങ്ങൾ സഹിക്കണം എന്നാണ് ഈ സംഭവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇമാം ഇബ്നു ഖിയാസ്താനി റഹിമഹുള്ള ഹിജ്റ എത്രാം വർഷത്തിലാണ് ബാലി പൂർത്തീകരിച്ചത്?
852.
അങ്ങനെ അദ്ദേഹം ആ ഗ്രന്ഥം രചന പൂർത്തീകരിച്ചു. അള്ളാഹു നന്ദി കാണിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ പണ്ഡിതന്മാരെയും ഇതുപോലെ തന്നെ പ്രമാണിമാരെയും വിളിച്ചു കൂട്ടിയിട്ട് വലിയ ശ്രദ്ധ ഒരുക്കി. അതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഗതികളാണ്. അങ്ങനെ ഈ ഭക്ഷണപാതയുടെ ഈ സ്ഥാനം പണ്ഡിതന്മാരെ സംബന്ധിച്ച കാര്യമാണ് ഏറ്റവും പ്രഗത്ഭമായ ശാഖ. മാത്രമല്ല നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു മഹാപണ്ഡിതനാണ് ഇമാം ഷൗക്കാനി റഹിമഹുള്ള. അദ്ദേഹം ഒരിക്കൽ ഈ ഗ്രന്ഥം ശർഹ് ചെയ്യപ്പെടാൻ, സഹീഹുൽ ബുഖാരി വ്യാഖ്യാനിക്കപ്പെടാൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടു. അതിനോട് ഇമാം ഷൗക്കാനിയോട് സഹീഹ് ബുഖാരി ഒന്ന് ശർഹ് ചെയ്യാൻ, വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നു, ശേഷം ഇല്ല. ഇത് ഹദീസാണ് കേട്ടോ. എന്താർത്ഥം? മക്ക വിജയത്തിന് ശേഷം ഇനി എന്തില്ല? ഹിജ്റയില്ല. ഇനി ഹിജ്റയില്ല, കാരണം മുസ്ലിം ഭരണകൂടമായി അഥവാ മുസ്ലിങ്ങളുടെ കൈയായി കാര്യങ്ങളൊക്കെ. ഇനി പഴയ പാടുകളിൽ ഹിജ്റയില്ല. പറയുന്നത് ആ അർത്ഥം ഈ വിഷയത്തിൽ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പത്രണ്ടായിരം ശേഷം എന്തില്ല, ഒരു വിദ്യാർത്ഥിക്ക് ഇനി എണ്ണൊഴിക്കാൻ വേണ്ടിയിട്ട് വേറെ നാടുകളിലേക്ക് പോയി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പത്രണ്ടായി ധാരാളം വിവരങ്ങൾ എണ്ണുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന ആ യാഥാർത്ഥ്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെ യഥാർത്ഥത്തിൽ സഹീഹ് ബുഖാരി സംബന്ധിച്ചും പത്രണ്ടായി സംബന്ധിച്ചും പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഇമാം ബുഖാരി ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള ഫത്ഹുൽബാരി എഴുതിയപ്പോൾ അത് ആ ഫത്ഹുൽബാരിയുടെ രീതിയും സ്വഭാവവും അതുപോലെ ഇമാം ബുഖാരിയുടെ സഹി സംബന്ധിച്ച് പരിചയപ്പെടുത്തുവാനും ഒക്കെ ഒരു ആമുഖം എഴുതി. ആ ആമുഖത്തിന്റെ പേരെന്താണ്? ഈ ആമുഖത്തിന്റെ പേര് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹീഹുൽ ബുഖാരിയിൽ ഇവിടെ ഉൻവാനിൽ വന്ന തെറ്റിദ്ധാരണ പോലെ തന്നെ ഏഴുമുണ്ടായി ഒരു ഇഷ്കാരം ഈ മുഖത്തിനുള്ള പേര് വായിക്കുന്നതിലുണ്ടായി. പലരും വായിക്കാറുള്ളത് എന്താണ്? ഹരിയുസ്സാരി എന്നാണ്. എന്താണ് ഹരിയുസ്സാരി? മുഖദ്ദിമ പത്രണ്ടായി, പത്രണ്ടായിയുടെ മുഖദ്ദിമയായ ആമുഖമായ ഹരിയുസ്സാരി. യഥാർത്ഥത്തിൽ ഇതിന്റെ യഥാർത്ഥ ഉച്ചാരണ രീതി ബുധസ്സാരി എന്നാണ്. ബുധസ്സാരി സാരി എന്ന് പറയുമ്പോൾ സഞ്ചാരം, യാത്രാ സഞ്ചാരം, അയാൾക്ക് ഒരു മാർഗദർശനമാണ്. അതാണ് ഇതിന്റെ അനുവാനിന്റെ അർത്ഥം. ഫത്ഹുൽബാരി എന്ന് പറയുമ്പോൾ അൽ ബാരി അള്ളാഹുവിന്റെ അസ്മാനുസരിപ്പെട്ട ഒരു ഇസ്മാണ്, ഒരു നാമമാണ്. അള്ളാഹുവിന്റെ വിജയം, അൽ ബാരി എന്ന അള്ളാഹുവിന്റെ ഫത്ഹാണ്, വിജയമാണ്, സഹായമാണ് ഏത് ഷർഹ്. അതാണ് ഇതിന്റെ തലക്കെട്ടിന്റെ അർത്ഥം. ഈ ഹുദസ്സായി വായിച്ചാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവാൻ? ഇമാം ബുഖാരിയുടെ ജീവചരിത്രം, ഹദീസിന്റെ സ്ഥാനം, സഹീഹ് ബുഖാരി ഉദ്ധരിക്കപ്പെട്ട പ്രയാസമുള്ള വാക്കുകളുടെ ചെറിയ രീതിയിലുള്ള വിശദീകരണം ഇതിലുണ്ട്, ഹുദസ്സായിയുണ്ട്. അതുപോലെ തന്നെ അധ്യായങ്ങൾ, എത്ര അധ്യായങ്ങളുണ്ട്, എത്ര ഹദീസുകളുണ്ട്, ഇത് സംബന്ധിച്ചൊക്കെ ഒരു വിവരണം ഇത് ലഭിക്കും. ഹുദസ്സായി ഈ ആമുഖത്തിൽ ലഭിക്കും. അങ്ങനെ ഏകദേശം 15 വാളികളിൽ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമായി തീർന്നു ഇത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ എത്രമാത്രം പണ്ഡിതന്മാര് നമ്മുടെ ഇസ്ലാമിക പഠനം പഠിപ്പിക്കുവാനും പഠിക്കുവാനുമൊക്കെ ശ്രദ്ധ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആ ഒരു ചെറിയ ചിത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ സമർപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെയുള്ള ആ പണ്ഡിതന്മാരുടെ ആ പ്രയത്നം, ആ ത്യാഗം, അത് മനസ്സിലാക്കിക്കൊണ്ട് എഴുതി കൂടുതൽ പഠിക്കുവാനും ജീവിതത്തിൽ തുറക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ആ മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി തൗഫീഖ് ചെയ്യുവാനാണ്. കൂടുതലൊന്നും ഇനി പറയാനില്ല. പ്രാർത്ഥനയോടെ നമ്മൾ ഈ ക്ലാസ് നിർത്തിവെക്കുന്നു. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഹ. ഭൗതിക വിദ്യാഭ്യാസം പഠിച്ച പണ്ഡിതനല്ലാത്ത ഒരു നല്ല മനുഷ്യനാണ് മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി. അദ്ദേഹമാണ് സഹീഹ് ബുഖാരിക്കും സഹീഹ് മുസ്ലിമിനും പല ഗ്രന്ഥങ്ങൾക്കും നമ്പർ നൽകിയത്. മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി ഇതുപോലെ തന്നെ ധാരാളം വിഷയത്തിൽ പിന്നെ സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് ഈ വ്യക്തി. നമുക്കറിയാം ഇപ്പം ഏറ്റവും പ്രബലമായ ഖുർആനിലെ ഇൻഡെക്സ് വായിക്കണം, അതായത് ഈ വാക്ക് എത്ര പ്രാവശ്യം ഖുർആനിൽ വന്നു. മൂസ നബി അലൈഹിസ്സലാമിന്റെ അന്നാണ് ഖുർആൻ എന്ന പദം, ഓരോ പദവും അതിന് ഇൻഡെക്സ് ഇത്രയും കൃത്യമായ രീതിയിൽ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഷെയ്ഖ് മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാഖി. ആ ഇൻഡെക്സ് ഇപ്പോഴും ലഭ്യമാണ്. അതിലല്ല, ഞാൻ തുടക്കത്തിൽ വന്നപ്പോ കൊടുത്തി പരീക്ഷ മാത്രം പറയുന്നത്.